içinde seçim yapıyor niye? Kısas Thomas Metropolit'i Dürmeni. Sümerlüm kalın çeyde bıkmar bırta mandri. Sümerlü kara rekna erin avrı. Bıkmar bırta Patmasajı Dr. Kuryem John. Bıkmar bırta Dekki Bembergi seçim. Father Biju Abraham. Father Vargis Matthew. Bhagwan Buddha came at the Sahara Sri Thomas Manilet. The Sanhedra Aitula, Pioneera, Vaidika Sreshtri, Kurijanangale, Sahodari, Sahodaran Mari. Renda Kari Mansadhi Kiyayu, Bhagwan Buddha. Mandri Sri Mullakareda Prasanga Samayam Mulluvan. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ശ്രീ മാത്യു ടി തോമസിന് വേണ്ടിയിട്ടാണ്. മന്ത്രി മനസ്സ് മാറ്റി അടുത്ത തെരഞ്ഞെടുപ്പിൽ തിരുവല്ലയിൽ നിൽക്കാം എന്ന് വെച്ചാൽ മാത്യു ടി തോമസ് വീട്ടിലിരിക്കേണ്ടി വരും എന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. രണ്ടാമത് ഞാൻ പ്രാർത്ഥിച്ചത് ശ്രീ കെ എം മാണിക്ക് വേണ്ടിയിട്ടാണ്. പലായിലേക്ക് വരാം എന്ന് മുല്ലക്കര വെച്ചാൽ അദ്ദേഹവും കടപൂട്ടും. ഇത്ര മനോഹരമായി, ഹൃദ്യമായി, സത്യസന്ധമായി പ്രസംഗിക്കുന്ന ഒരു മന്ത്രി നമുക്കുണ്ടല്ലോ എന്നുള്ള സന്തോഷമാണ്. ഞാനതിന് ദൈവത്തിന് നന്ദി പറയുകയാണ്. അദ്ദേഹം സി പി ഐയിലെ ആളൊക്കെയാണ്, പക്ഷെ നല്ല വിശ്വാസിയാണെന്ന് നമുക്ക് ബോധ്യമായി എന്നുള്ളതിൽ ഒരു സംശയം. തീർച്ചയായിട്ടും ഇത് വലിയ, എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഈ സമ്മേളനത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം വാസ്തവത്തിൽ വേറൊരു പ്രസംഗം പോലും ആവശ്യമില്ലാത്തതുപോലെ. എന്താണോ ഒസ്താത്യോസ് മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ ജീവിത ദർശനം, അതിനെ ഇതിൽ കൂടുതൽ മനോഹരമായി അവതരിപ്പിക്കാൻ മറ്റാർക്കും സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം തിരുമനസിന്റെ തിയോളജി എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ തിയോളജിയാണ്. ഈ സ്നേഹത്തിന്റെ തിയോളജിയാണ് അതീവ ലളിതമായി, ഹൃദ്യമായി മന്ത്രി ഇവിടെ ആവിഷ്കരിച്ചത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നേരത്തെ ക്രിസോസ്തമസ് തിരുമേനി പറഞ്ഞതുപോലെ ഇത് വളരെ നേരത്തെ എന്നോട് തിരുമേനി കൽപ്പിച്ച ഒരു കാര്യമാണ്. ഒരു സ്ഥലത്ത് യാത്രയിൽ കണ്ടപ്പോൾ തിരുമേനി എന്നോട് പറഞ്ഞു, ഈ വർഷം ഡിസംബറിൽ 12-ാം തീയതിയാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ വരണം. അതൊരു വലിയ ബഹുമതിയായിട്ടാണ്, ഭാഗ്യമായിട്ടാണ്, അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഒസ്താത്യോസ് തിരുമേനിയെ കാണാതെ അല്ലെങ്കിൽ അദ്ദേഹവുമായി അധികം അടുപ്പമില്ലാതെ എത്ര ഭംഗിയായിട്ടാണ് ശ്രീ രത്നാകരനിവിടെ അദ്ദേഹത്തിന്റെ ഫിലോസഫി ഓഫ് ലൈഫ് ആവിഷ്കരിച്ചത്. ഞാനൊരു വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽക്ക് കോട്ടയത്ത് പോയി പലപ്പോഴും കേട്ടിരുന്ന രണ്ട് പ്രസംഗങ്ങൾ, ഒന്ന് ഫാദർ എം വി ജോർജ് എന്നാണ് അറിയപ്പെട്ടിരുന്ന തിരുമേനിയുടെയും സാത്യോസ് തിരുമേനിയുടെയും, പോൾ വർഗീസ് എന്ന് അറിയപ്പെട്ടിരുന്ന പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെയും പ്രസംഗങ്ങൾ. ഇവർ രണ്ടുപേരും ഒരു കാലഘട്ടത്തിൽ അന്നത്തെ സമൂഹത്തിൽ വലിയ ഇളക്കങ്ങൾ സൃഷ്ടിച്ചവരാണ്, ചിന്താലോകത്ത് എന്ന് ഞാൻ പറയും, ചിന്താലോകത്ത് ഇളക്കങ്ങൾ സൃഷ്ടിച്ചവരാണ്. സഭാ സംവിധാനത്തിൽ അല്ലെങ്കിൽ സഭാ സമൂഹത്തിൽ അവരന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങൾ അത്ര സ്വാഗതാർഹമായി കരുതപ്പെട്ടിരുന്നു എന്നുള്ളതൊക്കെ ചർച്ചാവശ്യമായിരിക്കാം. പക്ഷെ അവർ ദൈവശാസ്ത്രത്തിന് മറ്റൊരു ദർശനമുഖം, മറ്റൊരു വ്യാഖ്യാനമുഖം നൽകിയവരാണ്. രണ്ടുപേരുടെയും മെത്രാഭിഷേകം താമസിച്ചുപോയി എന്ന് ഒരു പരാതി വന്ന സമയത്ത് ഞാൻ ഓർക്കുന്ന ശ്രീ കെ മാമൻ സാർ പാറക്കടവിൽ സാർ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഞങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു മീറ്റിംഗ് വെച്ച് ജോയിന്റ് ക്രിസ്ത്യൻ കൗൺസിൽ ഫോർ പ്രൊഹിബിഷൻ, സംയുക്ത ക്രൈസ്തവ മധ്യവർദ്ധന സമിതി ഒരു മീറ്റിംഗിൽ വെച്ച് അന്നത്തെ കാതോലിക്ക ഭാവ തിരുമേനി കൂടി ഇരിക്കുമ്പോഴാണ്, പല തിരുമേനിമാരുമുണ്ട്, വാമിൻ സാറ് പറഞ്ഞു, ഈ രണ്ട് വൈദിക ശ്രേഷ്ഠരും മേൽപ്പെട്ട സ്ഥാനത്തേക്ക് വരാതിരിക്കുന്നത് സ്പിരിച്വൽ ജലസി കൊണ്ടാണ് എന്നാണ്. ആരുടേത് എന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞില്ല. സ്പിരിച്വൽ ജലസി കൊണ്ടാണ് എന്ന് പറഞ്ഞതും ബാബാതിരുമേനി പൊട്ടിച്ചിരിച്ചു. മറ്റു മറുപടിയൊന്നും അദ്ദേഹം പറഞ്ഞില്ല. ബാബാതിരുമേനി മാമൻ സാറിനേക്കാളും ബുദ്ധിയുള്ളയാളായതുകൊണ്ട് അദ്ദേഹം മറുപടിയൊന്നും പറഞ്ഞില്ല. പക്ഷേ പൊട്ടിച്ചിരിച്ചു. അദ്ദേഹം പൊട്ടിച്ചിരിച്ച് അതിനോട് പ്രതികരിച്ചു പോയതും ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഇവരെ രണ്ടുപേരും അവരവരുടെ ബോധ്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് സമൂഹത്തിൽ ദൈവശാസ്ത്ര ദർശനത്തിന്റെ വ്യത്യസ്തങ്ങളായ വ്യാഖ്യാനങ്ങളെ അവതരിപ്പിക്കാൻ ശ്രമിച്ചവരാണ്. പൗലോസ് മാർ ഗ്രിഗോറിയസ് തിരുമേനി ഇപ്പോൾ നമ്മോടുകൂടിയില്ല. ഉസ്താദ്യസ് തിരുമേനി ഇന്നിവിടെ ഉണ്ടാകും എന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. എങ്കിലും തിരുമേനി 93-ാമത്തെ വയസ്സിലും ഇത്രയും ആരോഗ്യത്തോടുകൂടി ഇരിക്കുന്നതിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. എനിക്ക് തോന്നുന്നു ഈ തിരുവല്ല പത്തനംതിട്ട ഭാഗത്ത് ഉള്ള എന്തോ ഒരു വായുവിന്റെ ഗുണമാണോ എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഇപ്പൊ ക്രിസോസ്റ്റം തിരുമേനി 94 വയസ്സിലും വളരെ സജീവമായി നമ്മുടെ സമൂഹത്തെ ധന്യമാക്കി നിൽക്കുന്നു. വസ്താദ്യോസ് തിരുമേനി 93-ലും സജീവമായി പോകുന്നു. ഈ പ്രദേശത്തിന്റെ എന്തോ ഒരു നന്മയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ആരോഗ്യ അത് കൃഷിമന്ത്രിയാണെങ്കിലും ഇതിന്റെ ആരോഗ്യ രഹസ്യം എന്താണ് എന്നുള്ളത് അദ്ദേഹത്തിനൊരു ഗവേഷണ ബുദ്ധിയുണ്ടല്ലോ. മന്ത്രിക്ക് വേണമെങ്കിൽ അതേക്കുറിച്ചും അന്വേഷിക്കാം. എന്തുകൊണ്ടാണ് ഇവിടുത്തെ തിരുമേനിമാരും അച്ഛന്മാരും ഒക്കെ ഇങ്ങനെ ദീർഘായുസികളായി പോകുന്നത് എന്തുകൊണ്ടാണ്? അടുത്ത പ്രസംഗത്തിൽ മന്ത്രിക്ക് തീർച്ചയായിട്ടും അത് നന്നായി പറയാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹം അത് ആവശ്യത്തിനുള്ള ഗവേഷണ പഠനം നടത്തുമെന്നുള്ളതിൽ യാതൊരു സംശയവും. ചിലപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കൂടുതൽ ഗവേഷണത്തിന് സമയം അദ്ദേഹത്തിന് കിട്ടാനും സാധ്യത വരാമെന്ന് ഞാൻ പറയുന്നു. ഇതൊക്കെ രാഷ്ട്രീയമാണ്, നമുക്ക് അറിഞ്ഞുകൂടല്ലോ. ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളാണ്, രാഷ്ട്രീയത്തിലും ഒക്കെ ഇതാണ്. സ്ഥിരമായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്നത് തിരുമേനി ആയാൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഏത് പദവിക്കും മാറ്റങ്ങൾ വരുമെന്നുള്ളത് നമുക്കൊക്കെ അനുഭവമുള്ള കാര്യമാണ്. പ്രത്യേകത്തിലും മാറ്റങ്ങളുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഉസ്താദ്യോസ് തിരുമേനി അദ്ദേഹത്തിന്റെ ദൈവദർശനങ്ങൾ ദൈവശാസ്ത്ര പഠനങ്ങളൊക്കെ നമ്മെ അത്ഭുതപ്പെടുത്തു. പൗലോസ് മാർ ഗ്രിഗോറിയസ് തിരുമേനി ദൈവശാസ്ത്രത്തിന്റെ ഒരു രാഷ്ട്രീയ മുഖത്തെക്കുറിച്ചാണ് കൂടുതൽ ചിന്തിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാൽ ഉസ്താദ്യോസ് തിരുമേനി ദൈവശാസ്ത്രത്തിന്റെ മാനവിക മുഖമാണ്, മാനവിക മുഖത്തെയാണ് അദ്ദേഹം കുറച്ചുകൂടി ഗൗരവമായി സമീപിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹം അതിന്റെ ആത്മീയ വേദപുസ്തക വശങ്ങളിലേക്കും കുറച്ചുകൂടി ചാഞ്ഞു നിന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്, പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കുന്നതൊക്കെ എങ്ങനെയാണ്. ഉസ്താദ്യോസ് തിരുമേനി ഒരു നല്ല പുരോഹിതനാണ്, നല്ല മെത്രാപ്പോലിത്തയായി, നല്ല വായനക്കാരനാണ് തിരുമേനി, പരന്ന വായനയാണ്, ആഴമുള്ള ഒരു പണ്ഡിതനാണ് തിരുമേനി, നല്ല പ്രഭാഷകനാണ്, നല്ല അധ്യാപകൻ. എത്രയോ കാലമാണ് അദ്ദേഹം പഴയ സെമിനാരിയിലെ പ്രൊഫസറായിരുന്നത്. അപ്പൊ അദ്ദേഹത്തിന് സമൂഹത്തിൽ ലഭിച്ച ഈ അംഗീകാരങ്ങളൊക്കെ നേരത്തെ ശ്രീ മുല്ലക്കര ഇവിടെ സൂചിപ്പിച്ചതുപോലെ കൊടുത്ത സ്നേഹവും ഭരിച്ച ത്യാഗവും കൊണ്ട് തന്നെയാണ്. അവര് യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് നമ്മളൊക്കെ അദ്ദേഹത്തെ ഇത്രയും തീവ്രമായ സ്നേഹത്തോടുകൂടി നമ്മുടെ മനസ്സിൽ നിലനിർത്തുന്നത് എന്നുള്ളതാണ്. തിരുമേനിയുടെ മനുഷ്യ സ്നേഹമാണ്. അനാഥ കുട്ടികൾക്ക് വേണ്ടിയുള്ള മന്ദിരങ്ങൾ പണിയുമ്പോഴും അദ്ദേഹം അതിന് അനാഥം എന്നുള്ള പേര് ഒഴിവാക്കാൻ ശ്രദ്ധിച്ചിരുന്നു എന്നൊരു പുസ്തകത്തിൽ ഞാൻ വായിച്ചു. അതാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥമായ സ്നേഹത്തിന്റെ തത്വശാസ്ത്രമാണ് അത് കാണിക്കുന്നത്. നമ്മൾ അനാഥശാലയിൽ നടത്തുന്നു എന്നാണ് പറയുന്നത്, അതിൽ തന്നെയുള്ള ഒരു ഒഫൻസ് ഉണ്ട് എന്നുള്ളതാണ്. തിരുമേനി ആ ഒഫൻസ് മാറ്റി പറഞ്ഞു. ഞാനെപ്പോഴും ഓർക്കുന്നത് ഞാനിന്ന് ക്രിസോസ്തമസ് തിരുമേനിയോട് പറഞ്ഞു, തിരുമേനിക്ക് എവിടെയും എന്തും ആരോടും ആരുടെ മുഖത്ത് നോക്കിയും പറയാൻ ഒരു മടിയുണ്ട്. അത് തമാശ രൂപേണയാണെങ്കിൽ പോലും അദ്ദേഹം വിമർശനം, നല്ല സാമൂഹ്യ വിമർശനം നടത്തും. പരുമലപ്പള്ളി കൂദാശ കർമ്മം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോഴുള്ള തിരുനാളിനോടനുബന്ധിച്ച് അന്ന് എന്റെ അഭിമന്യനായ സുഹൃത്ത് ഡോക്ടർ അലക്സാണ്ടർ കാരക്കൽ സാറ് എന്നെ കൂടി അവിടുത്തെ ഒരു മീറ്റിംഗിന് പൊതുസമ്മേളനത്തിന് ക്ഷണിച്ചു. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിനും ശ്രീ പി സി എബ്രഹാം പടിഞ്ഞാറക്കരയ്ക്കും മാത്രമാണ് ഗിന്നസ് ബുക്ക് റെക്കോർഡ് ചെയ്യും മാനേജിംഗ് കമ്മിറ്റിയിൽ 40 വർഷം 50 വർഷം എന്നൊക്കെ വേറെ ആരെ കൊണ്ടും സാധിച്ചിട്ടില്ല. 40 വർഷം ഒരു സഭയുടെ മാനേജിംഗ് കമ്മിറ്റിയിൽ അംഗമായിരിക്കുക, അതും തെരഞ്ഞെടുക്കപ്പെട്ട് തന്നെ വരിക എന്ന് പറയുമ്പോൾ അദ്ദേഹം നിയമസഭയ്ക്ക് നിൽക്കാത്തത് ഇവരുടെയൊക്കെ ഭാഗ്യം എന്നേ ഉള്ളൂ. അപ്പൊ ഇദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പ് ഭാഗ്യക്കാരനാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം ഇങ്ങനെ നിൽക്കുന്നു 40 വർഷമായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 50 വർഷമായത് സി പി സി എബ്രഹാമിനെ ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് അദ്ദേഹം വിളിച്ചിട്ട് ഞാൻ അവിടെ ആ മീറ്റിംഗിന് പ്രസംഗിക്കാൻ പോയി. അദ്ദേഹം വൈസ് ചാൻസലർ ആയിരിക്കുന്ന കാലത്ത് അപ്പൊ ഓസ്താത്യോസ് തിരുമേനി പ്രസംഗിച്ചപ്പോ അതിനു മുമ്പ് പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചു. പരുമല പള്ളിക്കകത്ത് പ്രാർത്ഥനയുടെ വാക്കുകൾ അത്ര വ്യക്തമായി നമുക്ക് കേൾക്കാൻ അന്നത്തെ സൗണ്ട് സിസ്റ്റം എന്തോ പ്രശ്നമുണ്ട്. കാലം ചെയ്ത മാത്യൂസ് ദ്വിതീയൻ ബാബയാണ് അധ്യക്ഷൻ. പ്രസംഗിച്ചു വന്നപ്പോൾ മദ്യത്തെയും മദ്യത്തിന്റെ ദോഷങ്ങളെപ്പറ്റി യുവജന യോഗമാണ് ഉസ്താത്യോസ് തിരുമേനി പറഞ്ഞു വന്നിട്ട് അതിനോട് ബന്ധിപ്പിച്ചിട്ട് മാത്യൂസ് ബാബ തിരുമേനിയുടെ നേരെ നോക്കിയിട്ട് പറഞ്ഞു, തിരുമേനി നമ്മളൊക്കെ ഇപ്പൊ പള്ളിക്കകത്ത് കയറിയല്ലോ, പള്ളിയിൽ എന്തെങ്കിലും പറയുന്നത് പ്രാർത്ഥിക്കുന്നത് കേൾക്കുന്നില്ല, നമുക്ക് മനസ്സിലാവുന്നില്ല, തമ്പുരാനും മനസ്സിലാവുന്നില്ല, എന്താ കാരണം? ഞാൻ അന്നേ തിരുമേനി പറഞ്ഞതല്ലേ മദ്യഷാപ്പുകാരുടെ ഇരുന്ന് പണം പള്ളിക്ക് പേടിച്ചാൽ ഇത് തന്നെ വരും എന്നാണ് ഞാൻ പറഞ്ഞത്. എത്ര എളുപ്പത്തിലാണ് അദ്ദേഹം എഫർട്ട്ലെസ് ആയിട്ടാണ് തമ്മിൽ ബന്ധിപ്പിച്ചിട്ട്. ബാബാ തിരുമേനി ചിരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് ഉസ്താത്യോസ് തിരുമേനിയുടെ ഒരു കാലിബറാണ്. എവിടെയും തനിക്ക് തോന്നുന്നത് അതീവ ധൈര്യത്തോടുകൂടി പറയുക, അവതരിപ്പിക്കുക എന്നുള്ളത് അതെല്ലാവർക്കും സാധിക്കുന്നൊരു കാര്യമല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. തിരുമേനിയുടെ ഭാഗ്യം എന്താണെന്ന് ഞാൻ ആലോചിച്ചിട്ട് എനിക്ക് തോന്നുന്നത് ഏതൊരു ഗുരുവിന്റെയും ഭാഗ്യം തനിക്ക് അനുയോജ്യനായ ഒരു ശിഷ്യനെ പിൻഗാമിയെ കിട്ടുക എന്നുള്ളതാണ്. ആ കാര്യത്തിലാണ് ഉസ്താദ്യോ തിരുമേനി ഏറ്റവും ഭാഗ്യവാനായിട്ടുള്ളതെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ടവറിംഗ് പേഴ്സണാലിറ്റി എന്നൊക്കെ പറയും. ക്രിസോസ്തമോസ് തിരുമേനി എഴുന്നേറ്റ് നിന്നാൽ പിന്നെ ആർക്കും ഒപ്പുവെത്താൻ പറ്റുകയില്ലെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന തിരുമേനിയുടെ കൈയുടെ മുട്ടുകളിലെയും കാലിന്റെ മുട്ടുകളിലെയും തഴമ്പ് ഞാൻ നേരത്തെയും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് സന്യാസത്തിന്റെ ഏറ്റവും വലിയ മുദ്രകൾ എന്ന് ഞാൻ വിചാരിക്കുന്നു. യഥാർത്ഥ സന്യാസത്തിന്റെ മുദ്രകൾ നമ്മളുടെ ശരീരത്തിൽ പതിക്കപ്പെടുന്നത് അങ്ങനെയാണ്. അതാണ് പ്രാർത്ഥനയിലെ നേരത്തെ മന്ത്രി പറഞ്ഞ ത്യാഗത്തിന്റെ ഒക്കെ ബാഹ്യ സാക്ഷ്യങ്ങളാണ്. തീർച്ചയായിട്ടും ഉസ്താദ്യോസ് തിരുമേനിയുടെ ഏറ്റവും വലിയ ഭാഗ്യം ക്രിസോസ്തമോസ് തിരുമേനിയെ അദ്ദേഹത്തിന് ഇങ്ങനെയൊരു ശിഷ്യനായി പിൻഗാമിയായി ഇവിടെ കിട്ടിയതാണ്. നമ്മുടെ ഭാഗ്യവും അത് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നു. ഉസ്താദ്യോസ് തിരുമേനിയുടെ തിയോളജിക്കെല്ലാം അടിസ്ഥാനമായിട്ടുള്ള ത്രിത്വ സ്നേഹമാണ് എന്ന് നമുക്കറിയാം. ത്രിത്വ സ്നേഹമാണ് അതൊരു കൂട്ടായ്മയുടെ സ്നേഹത്തെയാണ് അദ്ദേഹം ലവ് പാർട്ട്നർഷിപ്പ് അതാണ് അദ്ദേഹം അതിലൂടെ ആവിഷ്കരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷെ അദ്ദേഹത്തിന്റെ എല്ലാ ദൈവശാസ്ത്രവും സ്നേഹത്തിലും സാമൂഹിക നീതിയുടെ തത്വങ്ങളിലും അധിഷ്ഠിതമായിട്ടാണ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. വേദപുസ്തക സ്വാധീനം എന്നെ ഏറ്റവും സ്പർശിച്ച അദ്ദേഹം ഒരു പുസ്തകത്തിൽ പറയുകയാണ്, എന്റെ അമ്മയുടെ എല്ലാ ഫോട്ടോകളും വേദപുസ്തകം വഹിച്ചുകൊണ്ടുള്ളതല്ലാതെ ഉണ്ടായിട്ടില്ല എന്നാണ്. അമ്മയുടെ സർവ ഫോട്ടോയിലും അമ്മ നിൽക്കുന്നത് വേദപുസ്തകം കയ്യിൽ പിടിച്ചുകൊണ്ട്. നേരത്തെ അമ്മമാരെ പറ്റി മന്ത്രി പറഞ്ഞു, അത് എത്ര അക്ഷരം പ്രതി സത്യം എന്നുള്ളതാണ്. അമ്മമാരുടെ സ്വാധീനമാണ് എനിക്ക് തോന്നുന്നു തിരുമേനിയുടെ ഈ ദൈവശാസ്ത്രത്തെ ഒരുപക്ഷെ ഏറ്റവും ആഴത്തിൽ സ്വാധീനിച്ചത് തിരുമേനിയുടെ അമ്മയായിരിക്കും. അമ്മ ഒരു ദൈവശാസ്ത്രവും പഠിച്ചിട്ടുള്ള ആളായിരിക്കില്ല. ദൈവശാസ്ത്രത്തിന്റെ ആഴങ്ങളൊന്നും തിരുമേനിയുടെ അമ്മയ്ക്ക് അറിയാമായിരുന്നെന്നോ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ തിരുമേനിയുടെ സർവദൈവശാസ്ത്രത്തിന്റെയും മൂലകാരണമായത് അമ്മയുടെ ഈ വേദപുസ്തകത്തോടുള്ള ഭക്തിയും വിശ്വാസവുമായിരിക്കണം എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. തിരുമേനിയുടെ എല്ലാ തിയറികളും ദരിദ്രന്റെ പ്രത്യാശ, വിധവയുടെ സംരക്ഷണം, പരദേശിയുടെ സ്വീകരണം, അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് മൂന്നതാണ് വേദപുസ്തകത്തിന്റെ സത്തയിൽ നമ്മൾ കാണുന്ന ഇതാണ്. എപ്പോഴും നമുക്കറിയാം യേശുദേവൻ വിധവകളോട് കാരുണ്യത്തോടുകൂടിയാണ്. വേദപുസ്തകവും ഈ കാരുണ്യം, വിധവകളോട് കാരുണ്യം കാണിച്ചിട്ടുണ്ട്. നിന്റെ വയലിന്റെ വരമ്പ് ഒരു വിധവയുടേതാകാതിരിക്കട്ടെ എന്നാണ് പ്രമാണം. എന്തുകൊണ്ടാണ്? നമ്മുടെ വയലിന്റെ തൊട്ടപ്പുറത്തുള്ള വയൽ ഒരു വിധവയുടേതാവുകയും വയലിന്റെ വരമ്പ് വെട്ടുന്ന സമയത്ത് അറിയാതെയെങ്കിലും വിധവയുടെ വയലിൽ നിന്ന് അല്പമായ മണ്ണ് നമ്മുടെ വയലിലേക്ക് വരാൻ ഇടവരികയും ചെയ്താൽ ദൈവമുമ്പാകെ പ്രതികാരത്തിന് അത് നിലവിളിക്കില്ല. അപ്പൊ അതാണ് വിധവയോടുള്ള കൺസേൺ. തിരുമേനി അതാണ് എപ്പോഴും ശ്രദ്ധാപൂർവം കൊണ്ട് നടന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. തിരുമേനിയുടെ നിത്യസ്നേഹ കൂടാരം എന്നുള്ള പുസ്തകത്തിന് അവതാരിക എഴുതിയത് ക്രിസോസ്റ്റം തിരുമേനിയാണ്. ക്രിസോസ്റ്റം തിരുമേനി അവതാരികയിൽ പറയുന്ന ഒരു വാചകം വളരെ അർത്ഥവത്താണെന്ന് ഞാൻ വിചാരിച്ചു. ഉസ്താത്യസ് തിരുമേനിക്ക് വേദപുസ്തകം ഒരു റെഫറൻസ് ഗ്രന്ഥമല്ല എന്നാണ്. ഉസ്താത്യസ് തിരുമേനിക്ക് വേദപുസ്തകം ഒരു റെഫറൻസ് ഗ്രന്ഥമല്ല, ഒരു ജീവിത ഗ്രന്ഥമാണ് എന്നുള്ളതാണ്. ഇതെല്ലാ ക്രിസ്ത്യൻ വിശ്വാസികൾക്കും ബാധകമാകേണ്ട തത്വമാണെന്ന് നമുക്കറിയാം. ഉസ്താത്യസ് തിരുമേനിയെ വ്യത്യസ്തനാക്കുന്നത് ഈ മനോഭാവമാണ്. വേദപുസ്തകത്തോടുള്ള തിരുമേനിയുടെ മനോഭാവം ഇതായതുകൊണ്ടാണ്. തിരുമേനി എല്ലാ അർത്ഥത്തിലും ഒരു പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന ഒരു പ്രൊഫറ്റിക് മിഷൻ ഉള്ള ആളാണ്. അതാണ് തിരുമേനി ഏത് സന്ദർഭത്തിലും തിരുമേനിയുടെ മനസാക്ഷിക്കും ബോധ്യത്തിനും വിശ്വാസത്തിനും അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളെ ധൈര്യപൂർവ്വം അവതരിപ്പിച്ചിട്ടുള്ളത്. എല്ലാ അർത്ഥത്തിലും തിരുമേനി ഒരു ആത്മീയനാണ്. എല്ലാ അർത്ഥത്തിലും ആത്മീയനാണ്. നേരത്തെ ക്രിസോസ്തമോസ് തിരുമേനി പറഞ്ഞില്ലേ, ആത്മീയത പോലും ഇപ്പോ ഭൗതികവൽക്കരിക്കപ്പെടുകയാണ്. ആത്മീയത പോലും പ്രൊഫഷണലൈസ് ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സർവ്വത്തിലും പ്രൊഫഷണലിസമാണ്. രാഷ്ട്രീയത്തിലും ആത്മീയതയിലും കുടുംബത്തിൽ പോലും പ്രൊഫഷണൽ ആവുന്നു. അത്തരമൊരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊരു കാലത്താണ് തിരുമേനിയിൽ നമ്മൾ ഈ ആത്മീയതയുടെ യഥാർത്ഥമായ സ്ഫുടം ചെയ്ത ആത്മീയതയെ നമ്മൾ കണ്ടെത്തുന്നത് എന്നുള്ളത്. തിരുമേനി പണ്ഡിതനാണ്, ഗുരുക്കന്മാർക്ക് ഗുരുവാണ് തിരുമേനി. അങ്ങനെയാണ് തിരുമേനിയുടെ ഏത് തിരുമേനിയോട് നമ്മൾ സംസാരിച്ചാലും തിരുമേനിയുടെ പ്രസംഗം കേട്ടാലും എന്തെങ്കിലും ഒരു പുതിയ അറിവ് നമുക്കുണ്ടാകും എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു പുതിയ അറിവുണ്ടാകും. അതൊരു വലിയ സിദ്ധിയാണ്. തിരുമേനിയുടെ സിദ്ധിയാണ് നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹവുമാണ്. ഞാൻ എപ്പോഴും തിരുമേനിയെ കണ്ടിട്ടുള്ള ഒരു കാര്യം, തിരുമേനി ഒരേ സമയം സഭയുടെ നേതാവും അതേസമയം തന്നെ സഭയുടെ വിമർശകനുമായിരുന്നു എന്നുള്ളതാണ്. ചുരുക്കം ആളുകൾക്ക് സാധിക്കുന്ന ഒരു കാര്യമാണ്. ഒരേ സമയം സഭയുടെ അധികാരം വഹിക്കുകയും അതേസമയം തന്നെ ഈ അധികാര ഭരണകൂടത്തിന്റെ, സഭയുടേതായാലും അധികാര ഭരണകൂടത്തിന്റെ പോരായ്മകളെ കടുത്ത സ്വരത്തിൽ വിമർശിക്കുകയും ചെയ്യുക എന്നുള്ള അത് തിരുമേനിക്ക് മാത്രം. തിരുമേനി അത് പറയുമ്പോൾ അതിനെ എല്ലാവരും മനസ്സോടെ സ്വീകരിച്ചിരുന്നു എന്നുള്ളതാണ്. കാരണം അതൊരു കാപട്യമില്ലെന്നും തിരുമേനിയിലെ ഏതെങ്കിലും പ്രത്യേക സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പറയുന്നതല്ലെന്നുള്ള ബോധ്യം. തിരുമേനിയുടെ വിമർശനങ്ങൾ കേൾക്കുന്നവർക്ക് എപ്പോഴും ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് തിരുമേനിയെ നമ്മൾ വ്യത്യസ്തനായ മെത്രാപ്പൊലീത്തയായി കാണുന്നത്. അല്ലെങ്കിൽ വ്യത്യസ്തനായ മെത്രാപ്പൊലീത്തയാണ്. മെട്രോപോളിറ്റൻ വിത്ത് എ ഡിഫറൻസ് എന്ന് നമുക്ക് പറയാവുന്ന അദ്ദേഹം വ്യത്യസ്തനായ ദൈവശാസ്ത്രജ്ഞനുമാണ്. സഭയുടെ കൺവെൻഷനൽ തിയോളജിയൻസിൽ നിന്ന് എത്രയോ വ്യത്യസ്തമായ പാതയാണ് അദ്ദേഹം തെരഞ്ഞെടുത്തത് എന്നുള്ളതാണ്. വ്യത്യസ്തനായ സാമൂഹിക വിമർശകനുമായിരുന്നു തിരുമേനി എപ്പോഴും. അതേസമയം താരതമ്യമില്ലാത്ത ഒരു മനുഷ്യ സ്നേഹി എന്നുള്ള നിലയിലാണ് തിരുമേനി നമ്മളുടെയൊക്കെ ഹൃദയങ്ങളിൽ എപ്പോഴും ജീവിക്കുന്നത്. ഈ മഹാദാർശനികനായ തിരുമേനി അതീവ ശുദ്ധനായ ഒരു മനുഷ്യനുമാണ്. നേരത്തെ മന്ത്രി കൃഷിക്കാരെ പറ്റി പറഞ്ഞു. എനിക്കൊന്നും കൃഷിക്കാരന്റെ മനസ്സാണ് തിരുമേനിയുടെ മനസ്സ്. അതുകൊണ്ടാണ് കൃഷിക്കാരന്റെ മനസ്സാണ് മന്ത്രി പറഞ്ഞതിൽ ഇതിനകത്തൊരു ഫിലോസഫിയുണ്ട്. കൃഷിക്കാരെ പറ്റി പറഞ്ഞു വേദപുസ്തകവും അത് പറയുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും ക്രിസ്ത്യൻ ഭൂരിപക്ഷ മണ്ഡലത്തിലാണ് മത്സരിക്കുന്നതെങ്കിൽ അത് അറിഞ്ഞിരിക്കേണ്ടതാണ്. അതായത് കൃഷി ഭൂമിയിൽ നിന്ന് വരുന്ന ഒരു സമ്പാദ്യവും അനീതിയുടെ സമ്പാദ്യമല്ല എന്ന് ഞങ്ങളുടെ വിശ്വാസം ഞങ്ങളെ പഠിപ്പിക്കുന്നു. ഭൂമിയിൽ നിന്ന് വരുന്നത് എന്നുവെച്ചാൽ കൃഷിയിൽ നിന്ന് വരുന്ന സമ്പാദ്യം ഒരിക്കലും അനീതിയുടെ സമ്പാദ്യമാകുന്നില്ല, അത് അധ്വാനത്തിന്റെ സമ്പാദ്യമാകുന്നു എന്നുള്ളതാണ്. വളരെ തീർച്ചയായിട്ട് നമുക്ക് തിരുമേനിയുടെ മനസ്സ് ഈ കൃഷിക്കാരന്റെ മനസ്സായതുകൊണ്ടാണ്. അപ്പോ ഞാൻ ആലോചിച്ചു, എന്നോട് തിരുമേനി പറഞ്ഞു, തിരുമേനിയെക്കുറിച്ച് മാത്രം പറയണമെന്നില്ല, തിരുമേനിയുടെ ദർശനങ്ങളോട് ബന്ധിപ്പിച്ചുള്ള ഏതെങ്കിലും വിഷയത്തെ പറ്റിയാവാം. അപ്പൊ ഞാൻ ആലോചിച്ചു, തിരുമേനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം എന്താ? തിരുമേനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം ദൈവരാജ്യമാണ്. തിരുമേനിയുടെ സർവ തത്വശാസ്ത്രങ്ങളും ദൈവശാസ്ത്ര വ്യാഖ്യാനങ്ങളും എല്ലാം ഈ ദൈവരാജ്യ ബന്ധിതമാണ്. അപ്പൊ ദൈവരാജ്യ ദൗത്യം, ഈ ദൈവരാജ്യ ദൗത്യത്തിൽ മിഷൻ ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്, ഈ ദൈവരാജ്യ ദൗത്യത്തിൽ സമകാലീന വെല്ലുവിളികൾ എന്നാണ് ഞാനും നിങ്ങളും നേരിടുന്ന, നമ്മുടെ സമൂഹം നേരിടുന്ന, സഭ നേരിടുന്ന വെല്ലുവിളികൾ എന്നാണ്. വാട്ട് ആർ ദ ചലഞ്ചസ്? എന്റെയും നിങ്ങളുടെയും ലക്ഷ്യം നമ്മൾ വിശ്വാസികളായിരിക്കുന്നിടത്തോളം ദൈവരാജ്യം തന്നെയാണ്. ഈ ദൈവരാജ്യം എന്ന് പറയുന്നത് നീതിയുടെ രാജ്യമാണ്. നമ്മൾ സ്വർഗത്തിൽ പോയി ആകാശത്തിന് മുകളിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ഭൂമി ഡിമാർക്ക് ചെയ്ത് അവിടെ കയറിയിരിക്കലല്ല ദൈവരാജ്യം എന്ന് എല്ലാ തിയോളജിയൻസും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവരാജ്യം എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിലാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവരാജ്യത്തെ ആവിഷ്കരിക്കുന്നതിൽ നമുക്കുണ്ടാവുന്ന ചലഞ്ചസ്, വെല്ലുവിളികൾ എന്താണ് എന്നുള്ളതാണ്. ദൈവരാജ്യം എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യാനുഭവമാണ് എന്നാണ് അറിവുള്ള ആളുകൾ നമ്മളോട് പറയും. ദൈവ സാന്നിധ്യാനുഭവം. അപ്പൊ ഈ ദൈവ സാന്നിധ്യ അനുഭവത്തിനുള്ള അല്ലെങ്കിൽ ദൈവരാജ്യത്തിനുള്ള പ്രീ കണ്ടീഷൻ, ഉപാധി എന്താണ്? ദൈവത്തിന് നമുക്ക് മധ്യയുള്ള മതിലുകളുടെ തകർച്ച. ഞാൻ ശ്രദ്ധിച്ചു, മന്ത്രി നേരത്തെ പറഞ്ഞു, പാലങ്ങൾ തകരുന്നതും മതിലുകൾ ഉയരുന്നതുമാണ് നമ്മളുടെ ഇപ്പോഴത്തെ സമൂഹത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് മന്ത്രി പറഞ്ഞത് ഇതിനോട് ബന്ധിപ്പിച്ച് നമുക്ക് വായിക്കാവുന്നതാണ്. ഞാനും അത് തന്നെയാണ് പറയുന്നത്. ദൈവരാജ്യത്തിന് നമുക്കും ദൈവരാജ്യത്തിനും ഇടയിൽ മതിലുകൾ ഉയരുന്നു എന്നുള്ളതാണ്. അതാണ് നമ്മയും ദൈവരാജ്യത്തെയും തമ്മിൽ അകറ്റുന്നതാണ്, രണ്ടാക്കുന്നതാണ്. ഈ മതിലുകളുടെ തകർച്ചയിലൂടെ അല്ലാതെ നമുക്ക് ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം സാധ്യമല്ല എന്നുള്ളത്. ഈ മതിലുകളാണ് നമ്മളുടെ സ്വാർത്ഥതയായും ധനമോഹമായും അന്യനോടുള്ള പകയായും വൈരാഗ്യമായും ഒക്കെ. ഇത്തരം മതിലുകൾ ഉയർന്നു വരുമ്പോഴാണ് നമ്മളും ദൈവരാജ്യവുമായുള്ള അകലം വർദ്ധിപ്പിക്കും. ഏത് തിന്മയും ദൈവരാജ്യത്തിൽ നമ്മെ അകറ്റും എന്നാണ്. ഏത് തിന്മയും നമ്മളെ അകറ്റും, ഏത് ഭാരവും അകറ്റും എന്ന് ഒരിക്കൽ ക്രിസോസ്റ്റം തിരുമേനി പറഞ്ഞതാണ്. ഏത് ഭാരവും, അത് അദ്ദേഹം പറഞ്ഞത് ഒരു വിവാഹ സമയത്ത് പെൺകുട്ടി ആ കുട്ടിക്ക് വഹിക്കാൻ കഴിയുന്നതിലേറെ ഭാരമുള്ള ആഭരണങ്ങൾ ധരിച്ച് നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞപ്പോഴാണ് ത്രിവേണി പറഞ്ഞത് ഏതു ഭാരവും ദൈവരാജ്യത്തിൽ നിന്ന് അകറ്റും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ആ പെൺകുട്ടിയെ ശ്രദ്ധിച്ചില്ലേ സാറേ, അവരെ കുനിഞ്ഞാണ്, അവർക്ക് നിൽക്കാൻ നിർത്തിയില്ല, വെയിറ്റ് കൊണ്ട്, സ്വർണത്തിന്റെ വെയിറ്റ് കൊണ്ട് അല്പം കുനിഞ്ഞാണ്. എന്നിട്ടാണ് തിരുമേനി പറഞ്ഞത് നേരെ നിൽക്കുന്നവർക്കല്ലാതെ. അതാണ് ഫിലോസഫി തിരുമേനിയുടെ. ഇങ്ങനെയാണല്ലോ ക്രിസോസ്റ്റം തിരുമേനി നമ്മളെ ഒരു കാര്യം പഠിപ്പിക്കുന്നു. അദ്ദേഹം പറഞ്ഞു നേരെ നിൽക്കുന്നവർക്കല്ലാതെ ദൈവരാജ്യം ഉണ്ടാവുകയില്ല. വളഞ്ഞു നിൽക്കുന്നവന് ദൈവരാജ്യം ഉണ്ടാവുകയില്ല. ഒസ്താത്യോസ് തിരുമേനി ഒരിക്കലും വളഞ്ഞു നിൽക്കാത്തവനാണ്. ആരുടെ മുമ്പിലും വളയാതെ നിന്ന് തനിക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ആളാണ്. അപ്പൊ ദൈവരാജ്യവുമായി ഏറ്റവും സമീപസ്ഥനാണ് തിരുമേനി. ദൈവരാജ്യത്തെക്കുറിച്ച് നമ്മളോട് ഏറ്റവും ആധികാരികമായി പറയാൻ അവകാശമുള്ള ആളുമാണ് തിരുമേനി. അപ്പൊ രണ്ടുമാണ് തിരുമേനിയെ നമുക്ക് പ്രിയങ്കരനാക്കുന്നത്. അപ്പൊ ഏത് തിന്മയിലും നമ്മൾ ഈ ദൈവരാജ്യവുമായുള്ള നമ്മളുടെ അകൽച്ചയെ കാണണം. സമ്പത്ത് കൊണ്ട് ഈ ഭാരം വരാം, അധികാരം കൊണ്ടും ഈ ഭാരം വരാം. ഞാൻ മന്ത്രി ഒഴിവാക്കിയിട്ടാണ് പറയുന്നത്, അദ്ദേഹത്തിന് അഹങ്കാരമില്ലെന്ന് നമ്മൾ കണ്ടു. മറ്റഹങ്കാരികളായ മന്ത്രിമാർക്ക് അദ്ദേഹം ഒരു മാതൃകയാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എന്നാണ് അത്, നിങ്ങളൊക്കെ ചിന്തിക്കുന്ന ആളുകളാണ്, അറിയുന്ന ആളുകളാണ്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പരിഹാരമാവട്ടെ, ദൈവത്തിന്റെ വിനയം എന്ന് ഞാൻ പ്രാർത്ഥിക്കും. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ ഭാരമാണ്, നമ്മുടെ പാണ്ഡിത്യത്തിന്റെ ഭാരം, അഹങ്കാരത്തിന്റെ ഭാരം, അധികാരത്തിന്റെ ഭാരം, ഇതൊക്കെ നമ്മെ ദൈവരാജ്യത്തിൽ നിന്ന് അകറ്റാവുന്നതാണ്. ചിഹ്നങ്ങൾ അകറ്റും എന്ന് പറയും, ചിഹ്നങ്ങൾ അകറ്റും, അടയാളം എന്ന് പറയും. നേരത്തെ മന്ത്രി പറഞ്ഞല്ലോ, ചിലരെ നമ്മൾ അകൽച്ചു. മന്ത്രിയുടെ കാറിന്റെ കൊടി ജനങ്ങളിൽ നിന്ന് അകറ്റും. ക്രിസോസ്റ്റം തിരുമേനി പറഞ്ഞു ഈ സ്വർണ്ണ കുരിശ്. ഇപ്പോ തിരുമേനിമാരൊന്നും സ്വർണ്ണ കുരിശ് ഇടുന്നില്ല. ഞങ്ങളുടെ ചില തിരുമേനിമാരിടുന്നുണ്ട്, അത് പിന്നെ കൊച്ചിലൊന്നും ഇടാത്തതുകൊണ്ട് അവർ പിടിക്കുന്നു അത്. അപ്പൊ ഈ സ്വർണ്ണ, അദ്ദേഹം പറഞ്ഞു സ്വർണ്ണ കുരിശ് ദൈവത്തിൽ നിന്നും മനുഷ്യൻ നിന്നും ഒരുപോലെ അകറ്റുമെന്നാണ് പറഞ്ഞത്. ക്രിസോസ്റ്റം തിരുമേനി പറഞ്ഞ ഒരു ഫിലോസഫി അതാണ്. കുരിശ് പോലും സ്വർണ്ണ കുരിശാണെങ്കിൽ അത് ഒരേ സമയം ദൈവത്തിൽ നിന്നും മനുഷ്യരിൽ നിന്നും തിരുമേനിമാരെ അകറ്റും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചില അടയാളങ്ങൾ, ചിഹ്നങ്ങളൊക്കെ നമുക്ക് ദൈവരാജ്യവുമായും നമ്മളെ അകറ്റാവുന്നതാണ്. ചില ചിഹ്നങ്ങൾ അതും വരാം. ഈ അകലം കൂട്ടലാണ്. അപ്പൊ ഇതൊക്കെ നമുക്കെങ്ങനെയാണ് തിരുമേനിയുമായിട്ട്, തിരുമേനി കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ, അത് അവർക്ക് നിവൃത്തിയില്ലല്ലോ, നിവൃത്തിയില്ലാത്തതുകൊണ്ട് ധരിക്കേണ്ടി വരുന്നു. ഇപ്പോ കെ ബ്രാഹ്മച്ചന് നാളെ തിരുമേനി ആയാൽ വസ്ത്രം മാറാൻ നിവൃത്തിയില്ല, അത് സഭയുടെ സംവിധാനത്തിലാണ്. അത് ഏലെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, കാരണം ആ പത്തനാപുരം തയ്യാറായിക്ക് ഇപ്പോ ഭയങ്കര ഭാഗ്യമാണ്. ഇപ്പോ ഓർത്തഡോക്സ് സഭയിൽ ഇങ്ങനെ തിരുമേനിമാരുടെ ഒരു നിരന്തരമായ ലൈൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അവിടുന്ന് ഭാവായ്പ മാറിയെന്ന് ഉള്ളൂ അവിടുന്ന് വന്നിട്ട്. ഇതൊക്കെ ഈ അച്ഛനെ പോലുള്ള സന്യാസികളുടെ പുണ്യം കൊണ്ടാണ് ആ തയ്യാറായിക്ക് ഇങ്ങനെ ഭാഗ്യം വരുന്നത് എന്നുള്ളതാണ്. ഞാനിപ്പോഴും ഓർമ്മിക്കുന്നുണ്ട്, തിരുവനന്തപുരത്തെ സിൻഡിക്കേറ്റിൽ അച്ഛൻ അംഗമായിരുന്നു. ആരെയും ഒരു പരിധിക്ക് അപ്പുറത്ത് വകവയ്ക്കാത്ത മന്ത്രി ശ്രീ സുധാകരൻ വന്ന് സിൻഡിക്കേറ്റിലെ അംഗമാണ്. സുധാകരൻ ആരെങ്കിലും ആ സിൻഡിക്കേറ്റിലെ ഏതെങ്കിലും ഒരു അംഗം പറയുന്നത് ബഹുമാനത്തോടെ കേട്ടിട്ടുണ്ടെങ്കിൽ അത് ഈ അച്ഛൻ പറയുമ്പോൾ മാത്രമാണ്, അച്ഛൻ പറയുമ്പോൾ മാത്രമാണ്. ഇപ്പോഴത് എൽ ഡി എഫിന് വേണമെങ്കിൽ അച്ഛന്റെ സഹായം തേടാം, അങ്ങനെ ആവശ്യം വരുന്ന സമയം വേണമെങ്കിൽ, കാരണം അച്ഛൻ പറഞ്ഞാൽ സുധാകരൻ കേൾക്കും. അത് അച്ഛനോടുള്ള ബഹുമാനമാണ്, സുധാകരന്റെ മാന്യതയുമാണെന്ന് ഞാൻ വിചാരിക്കും. അപ്പൊ ഇത് ഇതൊക്കെ നമുക്ക് നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, ക്രിസോസ്റ്റമസ് തിരുമേനി എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഒരു കമ്പാഷൻ, അലിവ്. വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നതെല്ലാം ദൈവരാജ്യവുമായി ബന്ധപ്പെട്ടണമെങ്കിൽ നമുക്ക് ഈ സെൻസ് ഓഫ് കമ്പാഷൻ അറിവുണ്ടാവണം. അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോറ്റിയതിനെ കുറിച്ച് പറഞ്ഞല്ലോ. അതിന് തൊട്ടു മുമ്പ് എന്താണ് വേദപുസ്തകം പറയുന്നത്? കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നത് എനിക്ക് ഈ ജനക്കൂട്ടത്തിന്മേൽ അലിവ് തോന്നുന്നു എന്നാണ്. അലിവ് തോന്നുന്നു, അലിവ് തോന്നണം. അലിവ് തോന്നിയെങ്കിൽ മാത്രമേ നമുക്ക് ദൈവരാജ്യവുമായി ചേർന്ന് നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇപ്പൊ നമ്മൾ കാണുന്ന ദൈവരാജ്യവുമായി നമ്മെ അകറ്റുന്ന ഒന്ന് എനിക്ക് തോന്നുന്നു കായന്റെ സാന്നിധ്യമാണ്. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഏറ്റവും അപകടകരമായി വരുന്ന ഒന്ന് കായന്റെ സാന്നിധ്യമാണ്. കൾച്ചർ ഓഫ് വയലൻസ്, കൾച്ചർ ഓഫ് വയലൻസ് വല്ലാതെ വർദ്ധിച്ചു വരുന്ന ഒരു കാലം. പരകായ പ്രവേശം എന്നൊക്കെ നമ്മൾ ചില തത്വങ്ങൾ കാണും. കായന്റെ പരകായ പ്രവേശമാണ് നമ്മുടെ സമൂഹത്തിലിപ്പോ നമ്മൾ ചുറ്റും കാണുന്ന അവസ്ഥ എന്നുള്ളതാണ്. അപ്പൊ അതിനാണ് മാറ്റം വരേണ്ടത്. ഈ കൾച്ചർ ഓഫ് വയലൻസ്, കൾച്ചർ ഓഫ് കറപ്ഷൻ, ഇതൊക്കെ കറപ്ഷനും കായനുമായി ബന്ധപ്പെട്ടതാണല്ലോ. കാരണം കർത്താവിന് ഉപഹാരമായി കാഴ്ചവസ്തുവായി തന്റെ കൃഷിയിടത്തിൽ നിന്നുള്ള ഏറ്റവും മോശമായതിനെയാണ് കായൻ കൊടുത്തതെന്ന് വേദപുസ്തകം പറയും. കറപ്ഷനും തുടങ്ങുന്ന അവിടെയാണ്. കർത്താവിനെ കബളിപ്പിക്കുക, യഹോവയെ കബളിപ്പിക്കാൻ നോക്കിയെടുത്താണ് കായന്റെ കൾച്ചർ. ഒഫ്രാജോ സിരുമേനിയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ടുള്ള പ്രഭാഷണമായതുകൊണ്ട് എനിക്കൊരു അപേക്ഷയുള്ളത്, നമ്മളും ആലോചിക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ളത് നമ്മളുടെ സ്ഥാപനങ്ങളിൽ, ക്രിസ്ത്യൻ വെതർ ഇൻ അവർ ഓൺ ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ദൈവരാജ്യത്തിന് തടസ്സമായത് എന്തെങ്കിലും നിലനിൽക്കുന്നുണ്ടോ? ദൈവരാജ്യത്തിന് തടസ്സമായ നീതിയുടെ പ്രമാണ ലംഘനങ്ങൾ നമ്മളുടെ സ്ഥാപനങ്ങളിലുണ്ടോ എന്നുള്ളത് ആത്മശോധനാപരമായി നമ്മൾ ആലോചിക്കേണ്ട സന്ദർഭവും ഇതാണെന്ന് ഞാൻ വിചാരിക്കും. അതാണ് നമുക്ക് ഒസ്താദ്യോസ് തിരുമേനിയോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ ആദരപ്രകടനം. നമ്മുടെ സ്ഥാപനങ്ങൾ എങ്ങനെയാണ് നമ്മൾ കൊണ്ടു നടക്കുന്നത്? ഞാൻ ഒറ്റ കാര്യം ആദ്യം സമയം പറയാം. എന്റെ സമയം ഏതാണ്ട് എനിക്ക് അനുവദിച്ചത് 4 മണിവരെ, പക്ഷെ തുടങ്ങിയത് 3:20 പറഞ്ഞത് 3:30 ആയതുകൊണ്ടാണ് ഞാൻ 10 മിനിറ്റ് കൂടി കൊണ്ട് അവസാനിപ്പിക്കുന്നത്. ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അതിന്റെ പദവി കിട്ടണമെങ്കിൽ ഒരു പെർസെന്റേജ്, ഒരു സെർട്ടൻ പെർസെന്റേജ് ഓഫ് സ്റ്റുഡൻസ് ഫ്രം ദാറ്റ് മൈനോറിറ്റി വേണം എന്നുള്ളത്. അത് ഇറ്റ് വിൽ ബി ഡിസൈറബിൾ ടു ഹാവ് എ മിനിമം പെർസെന്റേജ് ഓഫ് സ്റ്റുഡൻസ് ഫ്രം ദാറ്റ് കമ്മ്യൂണിറ്റി എന്ന് സുപ്രീം കോടതി പറഞ്ഞു. പെർസെന്റേജ് പറഞ്ഞില്ല. അപ്പൊ ഞങ്ങള് ചാർജ് എടുക്കുന്നതിന് മുമ്പ് കമ്മീഷൻ ചെയർമാൻ മാത്രമേ അപ്പോഴും അദ്ദേഹം സുപ്രീം കോടതി ജഡ്ജി ആയിരുന്ന ആളാണ്. അപ്പൊ അദ്ദേഹം ഒരു തീരുമാനമെടുത്തു, മിനിമം 30% മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മിനിമം 30% ആ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ ഉണ്ടെങ്കിലേ മൈനോറിറ്റി സ്റ്റേറ്റസ്. അപ്പൊ ഞാനും സിഖ് സമുദായത്തിൽപ്പെട്ട ഡോക്ടർ മൊഹീന്ദർ സിംഗ്, അദ്ദേഹം പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്ന ആളാണ്, ഞങ്ങൾ അദ്ദേഹത്തോട് ചെയർമാനോട് പറഞ്ഞു ഇതൊരു പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടാക്കി. കാരണം മുസ്ലിം മെജോറിറ്റി സ്ഥലങ്ങളിൽ ആണ് മുസ്ലിം സ്കൂളുകൾ വരുന്നത്, ബട്ട് ക്രിസ്ത്യൻ സ്കൂൾസ് ആർ മെയിൻലി എസ്റ്റാബ്ലിഷ്ഡ് എസ്പെഷ്യലി ഇൻ അതർ പാർട്സ് ഓഫ് കേരള, നോർത്ത് ഇന്ത്യയിലൊക്കെ മിനിമം പെർസെന്റേജ് ഓഫ് ക്രിസ്ത്യൻസ് ഉള്ളിടത്താണ് ക്രിസ്ത്യൻ സ്കൂളുകൾ വരുന്നത്, അതുകൊണ്ട് ഈ പെർസെന്റേജ് വെച്ചാൽ പ്രയാസമാവും എന്ന് പറഞ്ഞു. അദ്ദേഹം അത് ലോജിക്ക് സംബന്ധിച്ചു അദ്ദേഹം അത് എടുത്തു കളയാൻ അഗ്രി ചെയ്തു. പക്ഷെ അപ്പൊ അദ്ദേഹം ഞങ്ങളോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അദ്ദേഹം എന്നോട് ചോദിച്ചു, തോമസ്, ഡു യു നോ ദാറ്റ് ഇൻ മെനി ഓഫ് യുവർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇൻ സ്പൈറ്റ് ഓഫ് ദ ക്രിസ്ത്യൻ ആപ്ലിക്കൻസ് ഫോർ കൺസിഡറേഷൻസ് അതർ, whether your schools and colleges are admitting non-Christian students, denying the rightful claim of Christian students. Christian വിദ്യാർത്ഥികൾ നിശ്ചിത യോഗ്യതയുള്ളവർ അപേക്ഷകരായിരിക്കെ ഇതര പരിഗണനകൾ വെച്ച് അവർക്ക് കൊടുക്കാതെ മറ്റു വിഭാഗങ്ങൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ഹൗ ക്യാൻ യു കോൾ യുവർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആസ് എ ക്രിസ്ത്യൻ മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് അദ്ദേഹം ഒരു മറുചോദ്യം ചോദിച്ചു ഞങ്ങളോട്. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്, അർഹതയുള്ളവർക്ക് കൊടുക്കാതെ കൊടുക്കുന്നുള്ളൂ. അർഹതയുള്ളവർക്ക് നിഷേധിക്കുന്നുണ്ടെങ്കിൽ നീതിയുടെ പ്രമാണത്തെയാണ് നമ്മൾ നിഷേധിക്കുന്നത്. ദൈവരാജ്യത്തിൽ നിന്ന് നമ്മുടെ സ്ഥാപനങ്ങൾ നമ്മെ തന്നെ അകറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. അധ്യാപകരുടെ നിയമനങ്ങളിൽ നീതിയുടെ പ്രമാണങ്ങൾ ലംഘിക്കപ്പെടുന്നുണ്ടോ? അധ്യാപകരുടെ പ്രമോഷനുകളിൽ നീതിയുടെ പ്രമാണങ്ങൾ ലംഘിക്കപ്പെടുന്നുണ്ടോ? അധ്യാപകരുടെ അല്ലെങ്കിൽ നോൺ ടീച്ചിംഗ് ഓഫീസ് സ്റ്റാഫിന്റെ ശിക്ഷാ നടപടികളിൽ നീതിയുടെ പ്രമാണങ്ങൾ ലംഘിക്കപ്പെടുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ തന്നെ നമ്മളോട് ചോദിച്ച് ആത്മശോധന നടത്തേണ്ടതും ഈ സന്ദർഭത്തിൽ ആവശ്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇതൊക്കെ നമ്മളുടെ സ്ഥാപനങ്ങളുടെ നടത്തിപ്പ് ദൈവരാജ്യത്തിൽ നിന്ന് നമ്മെ അകറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ നമുക്കും ദൈവരാജ്യത്തിനും ഇടയിൽ മതിലിനെ സൃഷ്ടിക്കുന്നുണ്ടോ എന്നുള്ളതും നമ്മൾ ഗൗരവമായി ആലോചിക്കേണ്ടതാണ്. മദർ തെരേസ, നമ്മൾ ആതുര ശുശ്രൂഷ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമാണ് ഏറ്റവും ക്രിസ്ത്യൻ സമൂഹം നല്ല സംഭാവന സമർപ്പിച്ചിട്ടുള്ളത്. ഇപ്പോ ഈ രണ്ടിലും നമ്മുടെ ക്രെഡിബിലിറ്റി പഴയതുപോലെ ഇല്ല എന്നുള്ളത് നമുക്കും അറിയാവുന്ന കാര്യം. പഴയതുപോലെ ഇല്ല, പൂർണ്ണമായും പോയി എന്നൊന്നും ഞാൻ പറയുന്നില്ല, പഴയതുപോലെ ഇല്ല. മദർ തെരേസ ഹോസ്പിറ്റൽ എന്ന് പേരിട്ടിട്ട് ജലദോഷത്തിന് ചികിത്സിക്കാൻ വരുന്നവനെ 3 സ്കാനിങ്ങിന് വിധേയമാക്കുന്ന പുതിയ മെഡിക്കൽ കൾച്ചർ, ഇതെങ്ങനെ നമുക്ക് ദൈവരാജ്യവുമായി നമ്മെ അടുപ്പിക്കുമെന്ന് പറയാൻ പറ്റും? അത്തരം സ്ഥാപന നടത്തിപ്പ് ഉള്ളവർക്ക് ദൈവരാജ്യം പോയിട്ട് നരകം പോലും കിട്ടുമെന്ന് എനിക്ക് സംശയമാണ്. കാരണം ഇതിന് രണ്ടിനും ഇടയ്ക്ക് വേറൊരെണ്ണം ഉണ്ടാക്കേണ്ടി വരും. ദൈവത്തിന് വലിയ കാരണം ദൈവം ഇതൊന്നും മുൻകൂട്ടി കണ്ടില്ലല്ലോ. ഇത്തരം ഒരു കൾച്ചർ നമ്മുടെ രാജ്യത്ത് വരും, മനുഷ്യരുടെ ഇടയിൽ ഇങ്ങനെയും ഒരു സ്വഭാവം വരുമെന്നൊന്നും അന്ന് ഈ സ്വർഗവും നരകവും മാത്രം സൃഷ്ടിച്ചപ്പോൾ ദൈവം കണ്ടില്ല എന്നുള്ളതാണ്. ഇത് നമ്മൾ ഗൗരവമായി ആലോചിക്കേണ്ട കാര്യമാണ്. നമ്മളുടെ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യതയെ നമ്മൾ ദൈവരാജ്യവുമായി ബന്ധിപ്പിക്കാനുള്ള ചുമതലയും ബാധ്യതയും നമുക്കുണ്ട് എന്നുള്ളതാണ്. അത് നിങ്ങൾ ആലോചിക്കണം. കൾച്ചർ ഓഫ് കറപ്ഷനെ പറ്റി ഞാൻ സൂചിപ്പിച്ചു, അത് പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കും. നമ്മുടെ ഈ രാജ്യത്ത് ഇപ്പോൾ കേൾക്കുന്നത്, ഞാൻ കണക്കിന് വളരെ മോശമാണ്, കൊച്ചിലെ മുതൽ കണക്കിന് മോശം. അതിപ്പോ ഒരു ഭാഗ്യമായി എന്ന് എനിക്ക് വിചാരിക്കും. കാരണം ഈ 176,00,000 കോടി എന്ന് എന്റെ മനസ്സിൽ ഇത് കോംപ്രിഹെൻഡ് ചെയ്യാൻ സാധിക്കും. 176,00,000 കോടി അഴിമതി, ഒറ്റ മന്ത്രി അല്ലെങ്കിൽ ഒറ്റ വകുപ്പ്. ഇവിടെ പണ്ട് ഒരു മന്ത്രിയെ പറ്റി പറഞ്ഞത് എന്താണെന്നറിയുമോ? TM വർഗീസ് സാറ് മന്ത്രിയായിരുന്നപ്പോ കാറ്റ്, മഴക്കാലം വന്ന് കാറ്റ് വന്നപ്പോ റോസ് ഹൗസിന്റെ മുകളിലേക്ക് മഹാഗണി മരത്തിന്റെ ഒരു ചില്ല വന്ന് അടിച്ച് ഓട് പൊട്ടി. പലതവണ ഓട് പൊട്ടിയപ്പോ വർഗീസ് സാറ് ടൂണിനെ വിളിച്ച് പറഞ്ഞു, ആ ഓടെല്ലാം മാറ്റിയിട്ടിട്ട് ആ ശേഖരം, അതിന്റെ മരത്തിന്റെ ശിഖരം വെട്ടിക്കളയാൻ പറഞ്ഞു. മന്ത്രി മഹാഗണി മരം വെട്ടി വിറ്റു എന്നാണ്, അഴിമതി ആരോപണമാണ്. എന്നുവെച്ചാൽ മന്ത്രി PWD ഇതിന്റെ കൊട്ടേഷൻ പറഞ്ഞ് കൊടുത്ത് ഓർഡറാക്കി അത് ലേലം വിളിച്ച് ഈ മഹാഗണിയുടെ ചില്ല് വെട്ടിയില്ല എന്നുള്ളതാണ് നടപടിക്രമം. 10,000 രൂപ ഒരു മാസം വക്കീലായി ആദായം കിട്ടിയിരുന്നത് ഉപേക്ഷിച്ച് സ്വാതന്ത്ര്യ സമരത്തിൽ പോയ TM വർഗീസിനെ പറ്റിയാണ് മഹാഗണിയുടെ ചില്ല വെട്ടിവിറ്റ് കാശുണ്ടാക്കിയെന്ന് അന്നത്തെ പ്രതിപക്ഷത്തിൽപ്പെട്ട ആരോ പറഞ്ഞുണ്ടാക്കി. നമുക്ക് അല്പസം തോന്നുന്നു. ഈ ജോൺ ഫിലിപ്പോസിനെ പറ്റി എന്താണ് പറഞ്ഞത്? TVSൽ നിന്ന് ട്രാൻസ്പോർട്ടിലേക്ക് 100 ബസ് വാങ്ങിയപ്പോഴല്ല, വാങ്ങിക്കഴിഞ്ഞിട്ട് പിന്നീട് തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് ഒരു ബസ്സിന് 1,000 രൂപ വെച്ച് കോൺഗ്രസ്, അദ്ദേഹം കോൺഗ്രസിന്റെ ട്രഷററാണെന്ന് KPCC പണം വാങ്ങിയെന്നാണ്. അദ്ദേഹം വാങ്ങിയെന്നപ്പോഴും പറയുന്നില്ല. ആരോപണം വന്നപ്പോ മന്ത്രി രാജിവെക്കുകയാണ് ചെയ്തത്. ആരോപണം പറഞ്ഞ ആളിനെതിരെ മദ്രാസിലെ ഹൈക്കോടതിയിൽ കൊണ്ട് മാനനഷ്ടത്തിന് കേസ് കൊടുത്തിട്ടാണ് അദ്ദേഹം ആ കേസ് ജയിച്ചത്. ഇപ്പോ കോടികളാണ്, കോടികളുടെ കേൾക്കുന്നുള്ളൂ. പണ്ട് നേതാക്കന്മാർക്കൊക്കെ ജനകോടികളാണ് താല്പര്യമുള്ള, ഇപ്പോ ജനം വിട്ടിട്ട് എല്ലാവർക്കും കോടികളിലാണ് താല്പര്യം മുഴുവൻ. ഇപ്പൊ കോടികളിലാണ്. ഞാൻ ഓർക്കുന്നുണ്ട് എൻ ബി ചെല്ലപ്പൻ നായർ സാറ് എഴുതിയ ഒരു പുസ്തകത്തിൽ, അതേ മൂവാറ്റുപുഴ മജിസ്ട്രേറ്റ് ആയിരിക്കുമ്പോൾ മാവേലിക്കരയ്ക്ക് എല്ലാ ആഴ്ചയിലും മടങ്ങിപ്പോകുന്നത് ബസ്സിലാണ്. അന്ന് തിരുവല്ലയിൽ ബസ് സ്റ്റോപ്പ് ബസ് സ്റ്റേഷനില്ല, അപ്പോൾ കവലയിലാണ് ബസ് പാർക്ക് ചെയ്യുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം ബസ്സിൽ വരുമ്പോൾ തെരഞ്ഞെടുപ്പ് യോഗം നടക്കുകയാണ്, സ്ഥാനാർത്ഥി പ്രസംഗിക്കുക. സ്ഥാനാർത്ഥി ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, ഞാൻ ജനകോടികളുടെ സമ്മർദ്ദം കൊണ്ടാണ് ഇവിടെ സ്ഥാനാർത്ഥിയായത്. പലതവണ ഇത് ആവർത്തിച്ചപ്പോൾ എൻ ബി ഇത് കേട്ടു. എൻ ബിയുടെ ആത്മഗതമാണ്, ഇദ്ദേഹത്തിന്റെ ഭയങ്കരം പേരുണ്ടോ, ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് ജനകോടി എന്നായിരിക്കണമല്ലോ എന്ന്. ജനകോടികളുടെ നിരന്തര സമ്മർദ്ദം കൊണ്ടാണ് സ്ഥാനാർത്ഥിയായെന്ന് പറഞ്ഞതിനുള്ള അദ്ദേഹത്തിന്റെ മറുപടിയാണ്. അപ്പൊ ഇതൊക്കെ ഒരു കാലഘട്ടത്തിലെ നമ്മളുടെ രാഷ്ട്രീയത്തിന്റെ നിലവാരത്തെ കാണിക്കുന്നു. ഇന്ന് നമുക്ക് അത്ഭുതമാണ് ഈ കോടികളുടെ അഴിമതിയെപ്പറ്റി പറയുമ്പോൾ. എന്താണ് ആർ ശങ്കർ? വാസ്തവത്തിൽ ദൈവം പൊറുക്കാത്ത ആരോപണമാണെന്ന് അദ്ദേഹത്തെ പറ്റി പറഞ്ഞു. എന്തൊക്കെയാണ് പറഞ്ഞു കൂട്ടിയത്? സർക്കാരിന്റെ വണ്ടി കൊടുക്കുന്നതിന്റെ ഡിസ്ട്രിബ്യൂഷന്റെ ലിസ്റ്റിൽ അദ്ദേഹം അതിന്റെ ക്രമം പ്രയോറിറ്റി മാറ്റി എന്നാണ്. അന്നത്തെ ഏറ്റവും വലിയ അഴിമതി ആരോപണമാണ്. നമുക്കിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോഴാണ് എന്തെല്ലാം ക്രിമിനൽ കുറ്റങ്ങളാണ് നമ്മൾ കഴിഞ്ഞ കാലത്തെ വളരെ ശുദ്ധന്മാരായിരുന്ന നമ്മളുടെ ഭരണാധികാരികൾക്കെതിരെ ഉന്നയിച്ചത് എന്ന് തിരിച്ചറിയുന്നത്. എന്തായാലും ഇന്ന് നമുക്ക് ചുറ്റുമൊക്കെ അഴിമതി കേൾക്കുമ്പോഴും ചിലരൊക്കെ അഴിമതി ഇല്ലാതെ പോകാൻ ഇടവരുന്നു എന്നുള്ള ഭാഗ്യം നമുക്കുണ്ട്. ചന്ദനം, നമുക്ക് എനിക്ക് ഏറ്റവും സങ്കടം വരുന്ന ഒരു കാര്യം, ചന്ദനത്തിന് സുഗന്ധം എന്നാണ് നമ്മൾ പണ്ട് മുതൽ പഠിച്ചിട്ടുള്ളതാണ്, ചന്ദന സുഗന്ധം എന്ന്. ചന്ദനക്കാട്ടിൽ നിന്നാണ് ഇപ്പോൾ അഴിമതിയുടെ ദുർഗന്ധം വരുന്നത്. ഇതെങ്ങനെ ചേർന്നു പോകും? ഒരു തരത്തിലും ചേരാവുന്നതല്ല. അഴിമതിയുടെ ദുർഗന്ധം ചന്ദനവുമായി ബന്ധപ്പെട്ടാണ് പലപ്പോഴും കേൾക്കുന്നത്, നമ്മൾ പത്രങ്ങളിൽ വായിക്കുന്നു. അപ്പൊ ഇതൊക്കെ ദൈവരാജ്യത്തിൽ നിന്ന് നമ്മെ അകറ്റുന്ന ഘടകങ്ങളിൽ അഴിമതിയും, വ്യക്തിപരമായ അഴിമതിയാവാം, സ്ഥാപനാത്മകമായ അഴിമതിയാവാം, സഭാത്മകമായ അഴിമതിയാവാം, ഏത് അഴിമതിയുമായിക്കൊള്ളട്ടെ, അത് നമ്മെ അതിൽ നിന്ന് മാറ്റുന്നതാണ്. പണ്ട് അങ്ങനെയായിരുന്നില്ല. നമുക്കൊരു വിശ്വാസമാണ്, ഒരു വിശ്വാസമാണ്, നീതിയിൽ ഉള്ള ഒരു വിശ്വാസം. അന്നനിധീരി എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പൽ തിരുവനന്തപുരത്തെ വിമൻസ് കോളേജിലുണ്ടായിരുന്നു, പ്രൊഫസർ അന്നനിധീരി. അന്നനിധീരി മരിച്ചു കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോ എ പി ഉദയഭാൻ സാറ് അന്നനിധീരി എന്ന് പറഞ്ഞൊരു അനുസ്മരണം എഴുതി സ്വന്തം അനുഭവത്തിൽ നിന്നുള്ള. അദ്ദേഹം പി സി സി പ്രസിഡന്റായിരിക്കുമ്പോൾ, കോൺഗ്രസ് ഭരിക്കുമ്പോൾ, എ ജെ ജോൺ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ആയിരിക്കുമ്പോൾ, ഉദയഭാനുവിന്റെ മകൾ അവിടെ ഇന്റർമീഡിയറ്റ് കോളേജിൽ, ഇന്റർമീഡിയറ്റ് ബാച്ചിൽ അഡ്മിഷൻ അപേക്ഷിച്ചു. മാർക്ക് കുറവായതുകൊണ്ട് വെയിറ്റിംഗ് ലിസ്റ്റിലാണ്, കിട്ടുന്നില്ല. ഉദയഭാനു പറയുകയാണ്, അക്കാലത്തൊന്നും രാഷ്ട്രീയ നേതാക്കന്മാർക്ക് മക്കളെ പുറത്തുവിട്ട് പഠിപ്പിക്കാൻ നിവൃത്തിയുണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ നേതാക്കന്മാർക്കുള്ള ഒരു കോംപ്ലിമെന്റാണ്. അക്കാലത്തുള്ളവർക്ക് സ്വന്തം മക്കളെ പുറത്തുവിട്ട് പഠിപ്പിക്കാൻ, അപ്പൊ തിരുവനന്തപുരത്ത് അഡ്മിഷൻ കിട്ടുന്നില്ലെങ്കിൽ ഉദയഭാനു സാറിന്റെ മകൾക്ക് പഠിക്കാൻ നിവൃത്തിയില്ല. പക്ഷെ അദ്ദേഹം ശുപാർശ പറയുന്ന ആളല്ലാത്തതുകൊണ്ട് ഇദ്ദേഹം പോയി പറയുന്നുമില്ല. അപ്പോഴാണ് അന്നത്തെ കോൺഗ്രസ് മേയർ ആയിട്ടിരിക്കുന്നത് നമ്മുടെ സിനിമാ നടൻ മധുവിന്റെ അച്ഛൻ പരമേശ്വരൻ പിള്ള സാറ്. മേയർ വന്ന് ചോദിച്ചു സാറിന്റെ മകളുടെ അഡ്മിഷനാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു ആയിട്ടില്ല, സാർ ഇങ്ങനെ ഇരുന്ന അഡ്മിഷൻ കിട്ടിയില്ല, നമുക്ക് ജോൺ സാറിനോട് പോയി പറയാം. മുഖ്യമന്ത്രിയല്ലേ, വിദ്യാഭ്യാസ മന്ത്രിയാണ്, രണ്ടുപേരും കൂടി ജോൺ സാറിന്റെ അടുത്ത് എന്ന് കാര്യം പറഞ്ഞു. ജോൺ സാർ പറഞ്ഞ മറുപടി, അന്നയോട് ശുപാർശ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എന്നാണ്. ഭരിക്കുന്ന മുഖ്യമന്ത്രി പറയുകയാണ്, അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഒരു പ്രിൻസിപ്പലിന്റെ സ്വഭാവത്തിന് ഇതിൽ കൂടി ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കണോ? അന്യോട് ശുപാർശ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് പോയി ശ്രമിച്ചു നോക്കാൻ പറഞ്ഞു. രണ്ടുപേരും കൂടി ചെന്നതിനെ പറ്റിയാണ് ഉദയബാലൻ പറയുന്നത്. പ്രിൻസിപ്പലിന്റെ മുറിയിൽ കയറി ഇരുന്നു. പ്രത്യേകിച്ച് ഒരു ഭാവഭേദവുമില്ല അന്നനിധിയിലേക്ക്. അപ്പൊ മേയർക്ക് തോന്നി ഈ പി സി സി പ്രസിഡന്റിനെ മനസ്സിലായിട്ടില്ല, ഭരിക്കുന്ന കക്ഷിയിലെ പി സി സി പ്രസിഡന്റ് വന്നിട്ട് ഒരു മൈൻഡും ഇല്ലല്ലോ. അപ്പൊ ചോദിച്ചു, മാഡത്തിന് മനസ്സിലായില്ലേ ഇത് ഉദയഭാനു സാറാണ് പി സി സി പ്രസിഡന്റാണ്. ഉദയഭാനു പറയാണ് അവർ തലകുലിക്കിയതല്ലാതെ അറിയാമെന്നോ ഉടനെ ചാടി എഴുന്നേറ്റ് സ്തുതി കൊടുക്കൽ ഒന്നുമില്ല. അവരാ ഇരുന്ന ഇരിപ്പിലിരുന്ന് തലകുലിക്കുക അറിയാം. എന്നിട്ട് അവർ വളരെ ശാന്തമായ സ്വരത്തിൽ ചോദിച്ചു, അത്രേ എന്താ കാര്യം? അപ്പോൾ ഉദയഭാനു പറയാണ്, എനിക്ക് പറയാൻ പ്രയാസമാണ് എന്റെ മകളുടെ കാര്യമല്ലേ. അപ്പൊ ഞാൻ മേയറെ നോക്കി. മേയർ പറഞ്ഞു, ഉദയഭാനു സാറിന്റെ മകൾ ഇവിടെ അപേക്ഷിച്ചിട്ടുണ്ട്, വെയിറ്റിംഗ് ലിസ്റ്റിൽ അഞ്ചാമതാണ്, അതെങ്ങനെയെങ്കിലും കിട്ടുമോ എന്നറിയാണ്. രാഷ്ട്രീയക്കാരെ എങ്ങനെയെങ്കിലും കിട്ടുമോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എങ്ങനെയെങ്കിലും കിട്ടണം എന്നാണ്. അതാണ് അതിന്റെ വ്യംഗ്യ ഭാഷ, രാഷ്ട്രീയക്കാരുടെ ഭാഷയുടെ വ്യംഗ്യം അതാണ് നമുക്കറിയാം. അപ്പോൾ അന്നനിധിയിൽ പറഞ്ഞ മറുപടി ഉദയഭാനു എഴുതുകയാണ്. അന്നനിധിയിൽ മരിച്ചു കഴിഞ്ഞപ്പോ അവർ എന്റെ നേരെ നോക്കിയിട്ട് പറഞ്ഞു, മിസ്റ്റർ ഉദയഭാനു, സാറെന്ന് പോലും വിളിച്ചില്ല, മിസ്റ്റർ ഉദയഭാനു, നിങ്ങളുടെ മകളുടെ മുമ്പിൽ ആ ലിസ്റ്റിലുള്ള മറ്റ് നാല് കുട്ടികൾക്കും കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളുടെ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടും എന്നാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പ്രിൻസിപ്പലിന്റെ കസേരയിൽ ഇരിക്കുന്ന കാലത്തോളം നിങ്ങളുടെ മകളെക്കാൾ ഒരു മാർക്കെങ്കിലും കൂടുതൽ കിട്ടിയ മറ്റൊരു വിദ്യാർത്ഥിക്കും അഡ്മിഷൻ നിഷേധിച്ചിട്ട് നിങ്ങളുടെ കുട്ടിക്ക് തരാൻ നിർത്തിയില്ല. ഇതാണ് നീതിയുടെ പ്രമാണം എന്ന് പറയുന്നത്. ഇത്തരക്കാർ ജീവിച്ചിരുന്ന ഒരു സംസ്ഥാനത്താണ്, ഒരു സംവിധാനത്തിലാണ് നമ്മളൊക്കെ ഇപ്പോ കഴിഞ്ഞുകൂടുന്നത്. അണ്ടർ ദ ഹെവി പ്രഷർ ഓഫ് ദി കൾച്ചർ ഓഫ് കറപ്ഷൻ, അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. വരവിൽ കവിഞ്ഞ സമ്പാദ്യം എന്നാണ്, വരവിൽ കവിഞ്ഞ സമ്പാദ്യം ആർക്കൊക്കെയാണ്? രാഷ്ട്രീയ നേതാക്കന്മാർക്ക് മാത്രമാണോ? ആത്മീയാചാര്യന്മാർക്ക് പോലും വരവിൽ കവിഞ്ഞ സമ്പാദ്യമാണെന്ന് ആക്ഷേപങ്ങൾ വരുന്നു വിവിധ മതങ്ങളിൽപ്പെട്ട്. എത്രയോ ആത്മീയ നേതാക്കന്മാരെ പറ്റി അത്തരം സംശയങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ് വരവിൽ കവിഞ്ഞ വരുമാനം. ഇതൊക്കെ നമ്മൾ വരവ് കവിയല്ല. അത്രയുമുള്ള വരുമാനം വന്നാൽ പോലും ദൈവരാജ്യത്തിൽ നമ്മളെ അകറ്റാനിടയുള്ളൂ എന്നുള്ളത്. സമ്പാദ്യം എപ്പോഴും, ധനം എപ്പോഴും ദൈവത്തിൽ നിന്നും നമ്മെ അകറ്റുന്നതാണ്, മറ്റു മനുഷ്യനും നമ്മളെ അകറ്റുന്നതാണ്. അപ്പൊ അതാണ് ഉസ്താദ് തിരുമേനി നിരന്തരം നമ്മെ ഈ സ്നേഹത്തിന്റെ ദൈവശാസ്ത്രം വഴി ഓർമ്മിപ്പിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തു നിൽക്കുന്നവനോടുള്ള കാരുണ്യം, അലിവ്, അതാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. ഈ കുറച്ചു കാലം മുമ്പ് അഴിക്കോട് മാസ്റ്റർ പറഞ്ഞു, ഇപ്പോ ഉള്ള ഏറ്റവും വലിയ രണ്ട് ക്രൈസിസ് എന്ന് പറയുന്നത്, ഒന്ന് സന്യാസിക്ക് ധർമ്മവ്യസനം നഷ്ടപ്പെട്ടതും, എന്നുവെച്ചാൽ പ്രിക്ക് ഓഫ് കോൺഷ്യൻസ്. സന്യാസിക്കെന്ന് പറഞ്ഞാൽ അധികാരമുള്ള, പദവിയുള്ള, ചുമതലയുള്ള ആർക്കും എന്നുള്ള അർത്ഥത്തിലാണ്. ധർമ്മവ്യസനം, മനസാക്ഷിക്കുത്ത് നഷ്ടപ്പെട്ടു. നമുക്ക് സന്യാസികളല്ലാത്തവർക്ക് നമുക്ക് നാണം നഷ്ടപ്പെട്ടതുമാണ് എന്നാദ്യം. ഇത് രണ്ടുമാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ക്രൈസിസ് എന്നായിക്കൊള്ളുക. ഒരു വശത്ത് നമ്മളുടെ ആർദ്രത നഷ്ടപ്പെടുന്നു, ഒരു വശത്ത് നമ്മളുടെ ലജ്ജ നഷ്ടപ്പെടുന്നു. ലജ്ജയില്ലാത്ത ഒരു സമൂഹമായി നമ്മൾ വരുന്നുണ്ടോ? ആർദ്രതയില്ലാത്ത ഒരു സമൂഹമായി നമ്മൾ വരുന്നുണ്ടോ? സ്നേഹദാരിദ്ര്യത്തിലേക്ക് നാം നമ്മുടെ സമൂഹത്തെ നമ്മുടെ ചിന്ത കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും തള്ളിവിടുന്നുണ്ടോ? ഈ ഒരു ആത്മപരിശോധനയ്ക്ക് അഭിമന്യ ഗീവർഗീസ്മാർ ഉസ്താദ്യോസ് പത്രാപൊലിക്ക തിരുമേനിയുടെ ജന്മദിനവുമായി ബന്ധിച്ച് നടക്കുന്ന ഈ പ്രഭാഷണം നമ്മെ പ്രേരിപ്പിക്കുമെങ്കിൽ അഭിമന്യ തിരുമേനി ആ ഒറ്റ കാരണം കൊണ്ട് നാളെ സുഖമായി തിരികെ വരികയും വീണ്ടും പഴയതിനേക്കാൾ സജീവമായി നമുക്കിടയിൽ നേതൃത്വം നൽകി പ്രവർത്തിക്കുകയും ചെയ്യുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അഭിമന്യ ഉസ്താദ്യോസ് തിരുമേനിയോടുള്ള എന്റെ ഏറ്റവും വലിയ ഹൃദയപൂർവമായ സ്നേഹവും ഭക്തിയും ആദരവും, ക്രിസോസ്തമോസ് തിരുമേനിയോടുള്ള എന്റെ ഭക്തിയും. എല്ലാത്തെയും അറിയിച്ചുകൊണ്ട് ഇത്രയും ക്ഷമയോടുകൂടി കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ശ്രീ മുല്ലക്കര രത്നാകരൻ അടുത്ത തവണ പാലായിൽ വന്ന് മത്സരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും. നമസ്കാരം.
13-ാമത് മാർ